കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ജസ്സിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നതുപോലെ അഹ്റോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. നൂനിന്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പെറുപെറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലൊഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ശമൂവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശമൂവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല. ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. അവനുശേഷം ദാവീദിന് നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രയേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലത്തുകരം ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. അൻപൂർണ ഹൃദയത്തോട് സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം നീക്കുറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രയേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു! നിന്റെ വിജ്ഞാനം കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണ നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിന് ഇരയാക്കി. നിന്റെ പോഷത്വം അവർക്ക് ദുഃഖ കാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രീമിൽ നിന്ന് ഉദ്ധിതമായ ഒരു രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം വിടുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാനിട വരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിലൊരു സന്തതിയെയും അവശേഷിപ്പിച്ചു. സോളമൻ പിതാക്കന്മാരോട് ചേർന്നു. അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനുമായ റെഹോബാവാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. നേബാത്തിന്റെ പുത്രൻ ജെറോബോവാമും ഇസ്രയേലിനെ തിന്മയിലേക്ക് നയിച്ചു. എഫ്രായമിനെ പാപമാർഗത്തിൽ നടത്തി. സ്വദേശത്ത് നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവന്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. 3 അഗ്നി ഇറക്കി. ഏലിയ, അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ! അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? അത്തിനെ നിന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്നൊരു ജഡത്തെ ഉയർപ്പിച്ചു. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു. നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രവിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. അഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. ഏലീശായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷം അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല. പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. സ്വദേശത്തു നിന്ന് അവരെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. ഹെസക്കിയ തന്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുരന്നു, കുളങ്ങൾ കുഴിച്ചു. അവന്റെ നാളുകളിൽ സെന്നാഖരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കയെ അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി. അപ്പോൾ ജനത്തിന്റെ ഹൃദയം കുലുങ്ങി, കരങ്ങൾ വിറച്ചു. ഈറ്റുനോവിടുത്ത സ്ത്രീയെ പോലെ അവർ കഠിന വ്യഥ അനുഭവിച്ചു. അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും യെശയ്യാ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു. അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടുകൂടി വിനമായ യെശയ്യ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അവന്റെ കാലത്തും സൂര്യൻ പുറകോട്ട് ചരിച്ചു. അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമാണ് ഹോശിയായുടെ സ്മരണ. നാവിന് തേൻ പോലെയും വീഞ്ഞുസൽക്കാറ്റ് സംഗീതം പോലെയുമാണത്. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു. ജനത്തെ മാനസാന്തരപ്പെടുത്തി. പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ യൂത രാജവംശം അസ്തമിച്ചു. അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു. തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും ജെറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വെച്ചു. അതിന്റെ തെരുവുകൾ ശൂന്യമാക്കി പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ. അവനെ അവർ പീഡിപ്പിച്ചു. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ.
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവത്തിന് വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രാർത്ഥന വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ദൈവത്തെ അമുഖമായിട്ട് ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ മെത്ര പോലത്തെ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തോടും ആദരവോടും വിനയത്തോടും സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിലെ നിരന്തരം സംബന്ധിക്കുകയും വേണ്ട പ്രചോദനം നൽകുകയും ചെയ്യുന്ന ആരാധ്യരായ ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി ഈ കൂട്ടായ്മയിൽ സ്വാഗതം ആശംസിക്കുന്നു. തിരുവചനം ശുശ്രൂഷിക്കുന്നത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഭദ്രാസനത്തിന്റെ അകത്തും ഭദ്രാസനത്തിന് പുറത്തുമായി നിരന്തരം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ വിനയത്തോടും സ്നേഹത്തോടും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. 98-ാമത്തെ ഗീതം ദൈവസന്നിധിയിലെ ചേർന്ന് സമർപ്പിക്കുന്നു. വളരെ സുപരിചിതമായ ഗീതം. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി പലപ്പോഴും പ്രയാണം ചെയ്യേണ്ടെന്ന സാധ്യത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വീഴ്ചയുടെ ആഭിമുഖ്യത്തിൽ കൈവിടാതെ നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങളെ അവന്റെ സന്നിധിയിലേക്ക് നയനങ്ങളെ പതിച്ചുകൊണ്ട് അവന്റെ കരങ്ങളിൽ നമ്മുടെ കരങ്ങൾ ഫലമേൽപ്പിക്കുമ്പോൾ നാം അറിയാതെ നമ്മെ നയിക്കുന്ന ദൈവിക സ്വാന്തനത്തിന്റെ സുഖമുള്ള സ്പർശനം അനുസ്യൂതം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ ഒരു ആത്മീയ ബോധത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ചിന്തകളെ നയിച്ചുകൊണ്ടു പോകുന്ന ഒരു ഗീതമാണ് കണ്ണുനീർ താഴ്വരയിൽ. നിൻ മനം ഇളകാതെ നിന്റെ മനം പതറാതെ ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഈ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതത്തിലെ 98-ാമത്തെ ഗീതം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മാനമിളകാതെ നിന്മാനം പാതറാതെ നിന്നോടു കൂടെയുണ്ട് ഞാനുണ്ട് അന്ത്യം വരെ. നിന്മാനമിളകാതെ നിന്മാനം പാതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദാഹിച്ചു വലഞ്ഞും ഞാൻ ദാഹത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമീപിച്ചവൻ ദാഹജലം തരുമോ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ദാഹത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമീപിച്ചവൻ ദാഹജലം തരുമേ. നിന്മാനമിളകാതെ നിന്മാനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മാനമിളകാതെ നിന്മാനം പതറാതെ നിന്നോടു കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. തീച്ചുള സിംഹപ്പുലി പൊട്ടക്കീടർ മാരുഭൂ ജയിലറായീർച്ചവാളോ മരണമോ വന്നിടട്ടെ. തീച്ചുള സിംഹപ്പുലി പൊട്ടക്കീണർ മാരുഭൂമി ീർ അച്ചവാളോ മരണമോ വന്നിടട്ടെ നിന്മാനമിളകാതെ നിന്മാനം പാതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്മാനമിളകാതെ നിന്മാനം പാതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ ടൽ തീരവാതിൽ കണ്ടാസൻ കേണതുപോലു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും ചെങ്കാടൽ തീരവാതിൽ കണ്ടാസൻ കേണതുപോലു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും നിന്മാനമിളകാതെ നിന്മാനം പാതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്മാനമിളകാതെ നിന്മാനം പാതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ ലോകത്താർ പാകച്ചിടട്ടെ രോഗങ്ങൾ പാടിച്ചിടട്ടെ രോഗങ്ങൾ പെരുകിടട്ടെ ഗോകുൽനാഥനുണ്ട് ലോകത്താർ പാകച്ചിടട്ടെ രോഗങ്ങൾ പിരിച്ചിടട്ടെ രോഗങ്ങൾ പെരുകിടട്ടെ ഗോൾഗോഥാനാഥനുണ്ട് നിന്മാനമിളകാതെ നിന്മാനം പാതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്മാനമിളകാതെ നിന്മാനം പാതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ
പ്രാർത്ഥിക്കും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു
ഞങ്ങൾക്ക് വേണ്ടി
ക്രൂശിക്കപ്പെട്ടവൻ
ഞങ്ങളോട് കരുണ
ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുറ്റുറങ്ങിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ
കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ
ദൈവമേ നിനക്ക് സ്തുതി
ആവേ നിനക്ക് സ്തുതി
ആരോട് കരുണയും രാജാവേ നിനക്ക് സ്തുതി പാടിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ
നിന്റെ രാജ്യം വരണമേ നിന്റെ ദിവസം സ്വർഗത്തെ ഭൂമിയിൽ
വാങ്ങണമേ
ഞങ്ങൾക്ക്
ആവശ്യം
പോലെയും ഞങ്ങളുടെ കടങ്ങളും പാപം
ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക്
ഞങ്ങളെ രക്ഷിക്കൊള്ളേണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും
നിനക്കുള്ളതാകുന്നു
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം
കർത്താവിനോട്
കൂടെ നീയാകുന്നു നിന്റെ ദുർബലമായ വാഴ്ചപ്പെട്ടവനാകുന്നു ഇതുള്ള മറിയമേ നമ്പുരാന്റെയും ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവെ തടസ്സം കൂടാതെയും അന്യവിചാരങ്ങൾ കൂടാതെയും നിന്റെ തിരുവുമ്പാകെ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് വെടിപ്പുള്ള ഹൃദയം നൽകേണമേ ഞങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ഞങ്ങളുടെ ബോധം വ്യർത്ഥകാര്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിട്ട് ഞങ്ങളുടെ ഗ്രഹണശക്തിയെ നശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നിരൂപണങ്ങളെയും വിചാരങ്ങളെയും നിന്റെ അടുക്കിലേക്ക് കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണകൾ ഞങ്ങളുടെ ബലഹീനതയെങ്കിലേക്ക് വരുവാൻ നിർബന്ധിക്കുന്നതായ വെടിപ്പുള്ള പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ കഴിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾ നൽകണമേ. പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ വഴിതെറ്റിപ്പോയവരാകിയാൽ ഞങ്ങളെ അന്വേഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ദാസരും നിന്റെ ദാസിയുടെ പുത്രരും ബലഹീനരും അല്പായുസ്സുകാരും ന്യായത്തിലും വേദപ്രമാണത്തിലും ബുദ്ധിഹീനരും ആകുന്നു. കർത്താവേ, നിന്റെ തിരുവിഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും ഞങ്ങളുടെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിട്ട് നിനക്കിഷ്ടമുള്ള അവസാനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശു മിശിഹ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്റെ അടുക്കൽ സത്യമായ അനുതാപവും നിന്റെ സന്നിധിയിൽ സത്യമായ താഴ്മയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങൾ നിന്നെ സമ്പാദിക്കുകയും നിന്നാൽ ഞങ്ങൾ ഭരിക്കപ്പെടുകയും ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ആയുസിൽ ഈ സ്ഥിതിയിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കിയാൽ നിന്റെ കരുണ നിമിത്തം ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിന്റെ ദാസരും ദാസിയുടെ പുത്രരും കൃമിയും പൂഴിയുമാകുന്നു. കർത്താവേ, നിന്റെ തിരുവിഷ്ടം പ്രവർത്തിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ തൊഴുത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച് നിന്റെ ആട്ടിൻ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കുകയും നിന്റെ കുഞ്ഞാടുകളോടുകൂടെ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. മനുഷ്യാവസ്ഥയനുസരിച്ച് ഞങ്ങൾ നിന്റെ മുമ്പാകെ പാപം ചെയ്തു പോയി. നിത്യജീവൻ അവകാശിപ്പാൻ ഞങ്ങളെ സൃഷ്ടിച്ചതിനാൽ ദൈവമേ, നിന്റെ നന്മയിൻ പ്രകാരവും കരുണയിൻ പ്രകാരവും ദൈവിൻ പ്രകാരവും ഞങ്ങൾക്ക് ആ പാപമോചനം നൽകണമേ. ഞങ്ങൾ ഒന്നിനും പ്രാപ്തിയില്ലാത്തവരാകുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും സകലത്തെയും അടിസ്ഥാനപ്പെടുത്തുന്നവനുമായ ദൈവമേ, മത്സരക്കാരൻ നിനക്കും നിന്റെ ദാസന്മാർക്ക് വിരോധമായി അടിയാരോട് പഴി പറയാതെ സകലത്തെയും ഭരിക്കുന്നതിന്റെ ശക്തിയാൽ അവന്റെ വായ അടയ്ക്കണമേ. സംശയത്തിന്റെ കാറ്റുകൾ ഞങ്ങളിൽ ഊതാതിരിപ്പാനായിട്ട് ഞങ്ങളുടെ ബോധത്തെ നിന്റെ അറിവിലേക്ക് ഉയർത്തണമേ. ഞങ്ങളുടെ കർത്താവെ, നിന്റെ സമാധാനം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. നിന്റെ വിശ്വാസം ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നോടുള്ള സ്നേഹത്തിലും നിന്നിലുള്ള ശരണത്തിലും നിന്നോടുള്ള പ്രീതിയിലും ഞങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ. രാവും പകലും നീ ഞങ്ങൾക്ക് കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ. ദുഷ്ടവിശ്വാസിന്റെ തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആകൽക്കർത്തായുടെ വിരുദ്ധതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ, ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം ഞങ്ങളുടെ നടപടികൾ നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ആയിരിപ്പാൻ ഞങ്ങൾ കൃപ നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും നിന്നു വന്നേക്കും തന്നെ.
പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാന്യരായ വൈദികരെ, കർത്താവിലെ വിശ്വാസികളെ, ഈ ബുധനാഴ്ച ധ്യാനയോഗത്തിൽ ഇന്ന് നമുക്കൊന്നിച്ചു കൂടുവാനും ദൈവത്തിന്റെ ശീലായിരിക്കാനും ലഭിച്ച ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 5-6 വർഷമായിട്ട് നമ്മൾ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹകരമായിട്ട് നടത്തുന്നു. ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സന്തോഷത്തോടെ ഓർക്കുകയും ഇന്ന് വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യും. വളരെയേറെ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്ത വിഷയമാണ് നേപ്പാളിലെ ഭൂകമ്പവും അവിടെ അനുഭവിക്കുന്ന മനുഷ്യരനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റിയുമൊക്കെ. പരിശുദ്ധ സഭ നേപ്പാളിലെ ദുരിത പ്രദേശങ്ങളിൽ അവരുടെ സംരക്ഷണം നൽകുവാൻ തക്കവണ്ണം ആവശ്യമായ സഭയുടേതായ നിലയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഭദ്രാസനം എന്നുള്ള നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ നമ്മളെല്ലാവരും നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിഷമ പ്രയാസങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതം കടന്നുപോകുന്നത്. നേപ്പാളിൽ ഭൂകമ്പമായിരുന്നെങ്കിൽ അമേരിക്കയിൽ മനുഷ്യൻ വെച്ച് ചെയ്തു കൂട്ടുന്ന തിന്മകളുടെ ബാൾട്ടിമോറിലെ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ടെക്സസിൽ വെടിവെയ്പ് നടന്നു, രണ്ടുപേര് മരിച്ചു. അത് ഇതെല്ലാം ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും ആണ് നമ്മൾ കണ്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിന്മ നിറഞ്ഞ ലോകത്ത് അക്രമവും അക്രമപ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്ന ലോകത്ത് ദൈവിക സമാധാനത്തിന്റെയും ക്ഷമയുടെയും ആത്മാവിൽ നമുക്ക് വളരുവാനും സമൂഹത്തെ അതിലേക്ക് നയിക്കുവാനും തക്കവണ്ണമുള്ള നമ്മുടെ ചുമതലയും ഉത്തരവാദിത്വവും ഒക്കെ നാം ഓർക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയങ്ങളാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ അക്രമപ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യൻ പിന്മാറി ദൈവാത്മാവിൽ സമാധാനത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ ആത്മാവിൽ ചിരിക്കുവാൻ തക്കവണ്ണം ഒരു മനസാക്ഷി മനുഷ്യനുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അക്രമങ്ങളും ഇന്ന് ലോകത്ത് നടക്കുന്നത് മതത്തിന്റെ പേരിലാണ് എന്നുള്ളതും ദുഃഖകരമായ സംഗതിയാണ്. പണ്ട് ലോകത്ത് യുദ്ധം നടന്നുകൊണ്ടിരുന്നത് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിന്റെ പേരിലായിരുന്നു. മനുഷ്യ ഓരോ സാമ്രാജ്യവും വെട്ടിപ്പിടിക്കുന്നതിന്റെ പേരിലാണ് യുദ്ധം നടന്നതെങ്കിൽ ഇന്ന് മതത്തിന്റെ പേരിലാണ്. ഇസ്ലാം മതം എല്ലായിടവും ഉണ്ടാകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാം മതം ആയിരിക്കണം എന്നുള്ള ചിന്തയിൽ ഇസ്ലാം മത തീവ്രവാദികൾ യുദ്ധങ്ങൾ നടക്കുകയാണ്. അങ്ങനെ മതത്തിന്റെ പേരിലുള്ള യുദ്ധങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സമാധാനവും ക്ഷമയും സ്നേഹവും ഒക്കെയാണ് മത ജീവിതം മനുഷ്യനെ പഠിപ്പിക്കേണ്ടതും പഠിപ്പിക്കുന്നതും. അങ്ങനെ ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷി ദൈവികമാകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കുകയും ആ രീതിയിലേക്ക് മനുഷ്യൻ തിരിയുവാൻ തക്കവണ്ണം സമൂഹത്തിൽ നമ്മുടെ പ്രതിബദ്ധത, നമ്മുടെ ചുമതല നമ്മൾ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനാണ്. അച്ഛൻ അടൂർ സ്വദേശിയാണ്. ഇപ്പോൾ അടൂർ കൊട്ടാരക്കര ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. നേരത്തെ അച്ഛൻ ഡൽഹി ഭദ്രാസനത്തിലായിരുന്നു. അതിനുശേഷം കുറച്ചു നാളായിട്ട് അടൂരിൽ താമസിക്കുകയും അടൂർ ഭദ്രാസനത്തിന്റെ ഇലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൂടൽപ്പള്ളി വികാരിയാണ്. അച്ഛൻ ഇവിടെ അമേരിക്കയിലേക്ക് വന്നത് നമ്മുടെ ഡെന്നിസ് ചെമാച്ചന്റെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. അങ്ങനെ കുറച്ചു നാൾ ഇവിടെ അമേരിക്കയിൽ ഉണ്ടായിരിക്കുകയും ഇന്നത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം, ഈ ധ്യാനം നയിക്കുവാൻ തക്കവണ്ണം അച്ഛൻ മനസ്സ് കാണിക്കുകയും ചെയ്തതിൽ പ്രത്യേകമായിട്ട് ഭദ്രാസനത്തിന്റെയും ഈ ബുധനാഴ്ച പ്രയർ ഫെലോഷിപ്പിന്റെയും പേരിലുള്ള സന്തോഷം അച്ഛനെ അറിയിക്കുന്നു. അച്ഛൻ എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ള വ്യക്തിയാണ്. അച്ഛനോടുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകം അറിയിക്കുന്നു. ഇന്നിപ്പോൾ ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതത്തിലെ 351-ാമത്തെ ഗീതം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. തലമുറ തലമുറ വഴി നടത്തി പലമുറ തിരുകൃപ തിരിച്ചറിഞ്ഞു. തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവത്തെ നമുക്ക് ചേർന്ന് സ്തുതിക്കാം. സുപരിചിതമായ ഗീതം, സുവിശേഷ ഗീതത്തിലെ 351-ാമത്തെ ഗീതം.
അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. തലമുറ തലമുറ വഴി നടത്തി പലമുറ തിരുകൃപ രുചിച്ചറിഞ്ഞു.
തലമുറ വഴി നടത്തി തലമുറ തിരുകൃപ രുചിച്ചറിഞ്ഞു ഇതുവരെ അതിശയമായി പുലർത്തി ഇനിയും അവനെന്നും മതിയായവൻ ഇതുവരെ അതിശയമായി പുലർത്തി ഇനിയും അവനെന്നും മതിയായവൻ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്റെയും ദൈവം അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്റെയും ദൈവം വിശ്വാസത്തിൻ ശോധന ഏറിടുമ്പോൾ വാഗ്ദത്ത വചനത്താൽ വഴി നടത്തി വിശ്വാസത്തിൻ ശോധന ഏറിടുമ്പോൾ വാഗ്ദത്ത വചനത്താൽ വഴി നടത്തി മോറിയ മലയിലെ അത്ഭുതം പോ ഇന്നും കരുതുന്നോ എന്റെ ദൈവം മോറിയ മലയിലെ അത്ഭുതം പോ ഇന്നും കരുതുന്നോ എന്റെ ദൈവം അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്റെയും ദൈവം അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്റെയും ദൈവം യാക്കോബിൻ പ്രാർത്ഥന കേട്ടവൻ താൻ യാക്കോബിൽ അനുഗ്രഹം അരുളിയവൻ യാക്കോബിൻ പ്രാർത്ഥന കേട്ടവൻ താൻ യാക്കോബിൽ അനുഗ്രഹം അരുളിയവൻ തിരുമുഖം നോക്കിയോർ ചോദിക്കുവാൻ അനുഗ്രഹ ഭണ്ഡാരം തുറക്കുന്നവൻ തിരുമുഖം നോക്കിയോർ ചോദിക്കുവാൻ അനുഗ്രഹ ഭണ്ഡാരം തുറക്കുന്നവൻ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്റെയും ദൈവം അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്റെയും ദൈവം കുഴഞ്ഞതാ മുഴങ്കാൽ നിവർത്തുന്നവൻ കുനിഞ്ഞതാം ശിരസിനെ ഉയർത്തുന്നവൻ കുഴഞ്ഞതാ മുഴങ്കാൽ നിവർത്തുന്നവൻ കുനിഞ്ഞതാം ശിരസിനെ ഉയർത്തുന്നവൻ ചതഞ്ഞതാമോടയെ ഓടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ ചതഞ്ഞതാമോടയെ ഓടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്റെയും ദൈവം അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്റെയും ദൈവം.
തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് വന്നിയ അലക്സാണ്ടറച്ചനെ വളരെ സ്നേഹാദരോടുകൂടി ഈ സമയത്ത് ക്ഷണിക്കും.
നമുക്ക് ഏവർക്കും പരിശുദ്ധമായ ആരാധനയിലേക്ക് ഒരു ഈരടി പാടിക്കൊണ്ട് ഈ ധന്യമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഏവർക്കും ചേർന്ന് പാടാം. നിന്നെ വിളിക്കും രാജരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ ശുശ്രൂഷയുടെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വ ശബ്ദം കേൾക്കുവാനും നിന്റെ വിസ്മയ കാര്യങ്ങൾ പ്രസ്താവിക്കുവാനുമായിട്ട് നിന്റെ ബലിപീഠത്തിന് ചുറ്റും നടക്കുന്ന മണ്മയരും പാപികളുമായി ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്കായിട്ടൊരുങ്ങുന്നു. കർത്താവി, നിന്റെ ഭവനത്തിലെയും നിന്റെ തിരുനിവാസസ്ഥലത്തെയും പരിചരണത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ നിന്റെ വിട്ടുപിരിയാത്ത സാന്നിധ്യവും ശക്തിയും കൊണ്ടെപ്പോഴും പരിരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാലുകൾ സത്യത്തിൽ തന്നെ നിലകൊള്ളുവാൻ, ഞങ്ങൾ പരമാർത്ഥതയിൽ നടക്കുവാൻ, നിരന്തരമായിട്ട് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ ഏവരെയും യോഗ്യരാക്കണമേ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവരെയും നിന്റെ തിരുവചനം കേൾക്കുവാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടതായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലുതിയായിട്ട് ഹൃദയം കർത്താവ് തുറന്നു പൗലോസിന്റെ പ്രസംഗം മനസ്സിലാക്കുവാൻ തക്കവണ്ണം, ഗ്രഹിക്കുവാൻ തക്കവണ്ണം ലുതിയായിട്ട് ഹൃദയം കർത്താവ് തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവവചനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ധന്യമാക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ വചനത്തിൽ ധന്യമാക്കണമേ, ധന്യരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അത് ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. അമ്മീൻ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ അഭിമന്യ യൗസീബിയസ് തിരുമേനി, വന്നരായ വൈദിക ശ്രേഷ്ഠരെ, ആദരണീയ മാതാപിതാക്കളെ, ഈ ശബ്ദത്തിന്റെ പരിധിയിൽ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മനസ്സിലുള്ളവരെ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നത്. കാരണം അഭിമന്യനായ തിരുമേനി അവ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഭദ്രാസനത്തിലെ ഈ ശുശ്രൂഷ അതിലൊരു ഭാഗമാകുവാൻ സാധിച്ചതിൽ ഒരു വലിയ സന്തോഷമുണ്ട്. തിരുമേനിയോട് ചേർന്ന് തിരുമേനി വൈദികനായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്ന കാര്യം തിരുമേനി സൂചിപ്പിച്ചു. ഒരു ബലിപീഠത്തിൽ ഒരുമിച്ച് ബലിയർപ്പിക്കുവാൻ ഒക്കെ നോർത്ത് ഇന്ത്യയിൽ വെച്ച് ഞങ്ങൾക്ക് അവസരം ലഭിച്ചത് ഈ അവസരം നന്ദിയോടെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞാനും ഭാഗമാകുന്നത്. ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന കൂടൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ പല ഭവനങ്ങളിലും, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരുടെ ഭവനങ്ങളിലൊക്കെ രാത്രിയിൽ അസമയത്തുമൊക്കെ ടെലിഫോണിലൂടെ അവർക്കെ ആശ്വാസത്തിന് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ഏവർക്കും ഈ ശുശ്രൂഷ പല ഭവനങ്ങളിലും പല വ്യക്തികൾക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഏവരെയും ആശംസിക്കാം. ഇന്ന് ഇവിടെ കൂട്ടായ ചിന്തയ്ക്ക് ഞാൻ എടുക്കുന്ന വേദഭാഗം നമുക്ക് വളരെ പരിചിതമായൊരു വാക്യമാണ്. വളരെ പരിചിതമെന്ന് പറഞ്ഞാൽ അനേകം അനേകം അവസരങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നുപോയിരിക്കുന്നതായിരിക്കും, നാം വായിച്ചതായിരിക്കാം. യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാർക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു പ്രബോധനം, ഒരാഹ്വാനം. തന്നെ നിന്ന് കേട്ട്, തന്നെ തൊട്ട്, തന്നെ കണ്ട്, തന്റെ കൂടെ നടന്ന്, തന്നെ നിന്ന് പഠിക്കുവാൻ തന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് മാത്രമായിട്ട് നൽകുന്ന ഒരു ആഹ്വാനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ അതിന്റെ ആദ്യത്തെ ഭാഗമാണ്, നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം. നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും. മുമ്പിന് മുമ്പിന് വള്ളിയിൽ വസിച്ചില്ലായ സ്വയമായിട്ട് കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്നിൽ വസിക്കാതെ ഒന്നും തന്നെ ചെയ്യുവാൻ, എന്നെ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ്, വളരെ അസുന്നിഗ്ധമായിട്ട് കർത്താവ് അവിടെ ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചു. ശിഷ്യന്മാർക്ക് മാത്രമായിട്ട് abide in me, I in you. As the branch cannot bear fruit in itself unless it abides in the vine, neither can you unless you abide in me. ശിഷ്യന്മാർ നടന്നു ആയി നടന്നു പോകുമ്പോൾ ഒരവസരം പലസ്തീനാട്ടിൽ അവർക്ക് ഏറ്റവും പരിചിതമായ കൃഷിയാണ് മുന്തിരി കൃഷി. അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ് പച്ചവെള്ളം പോലെ വീഞ്ഞു. അങ്ങനെ വീഞ്ഞ് ഉണ്ടാകുന്നതിന് അവിടെ കൃഷി ചെയ്യുന്ന മുന്തിരി കൃഷിയുടെ ഇടയിൽ കൂടി നടന്നു പോകുന്ന ഒരു സന്ദർഭത്തിൽ അതിനെ തൊട്ട് ഒരുങ്ങി കടന്നു പോകുമ്പോൾ ആ മുന്തിരി കൃഷിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ നിന്നും ഒരു മർമ്മം, ഒരു സ്വർഗീയമായ രഹസ്യം, ഒരു യാഥാർത്ഥ്യ വേശുതമ്പുരാൻ അവർക്ക് പഠിപ്പിക്കുക. നിങ്ങൾ എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ കൊമ്പ് മുന്തിരിത്തണ്ടുകൾ എങ്ങനെ അതിന്റെ തായ്തടിയിൽ ചേർന്ന് ഉൾച്ചേർന്ന് കിടക്കുന്നുവോ അതുപോലെ നിങ്ങൾ എന്നിൽ ചേർന്ന് എന്നിൽ ഉൾച്ചേർന്ന് വസിപ്പിനെന്നാണ് യേശുതമ്പുരാൻ അവരോട് പറയുന്ന പ്രബോധനം. വളരെ ആഴമായ ഒരു ബന്ധം, അത് വളരെ ശക്തമായ ഒരു ബന്ധമാണ് കർത്താവ് എടുത്തു കാണിക്കുക. വളരെ ശക്തമെന്ന് പറയുവാൻ കാരണം ഇത് വ്യക്തമാക്കുവാൻ വേണ്ടി ആ ആഴം, ആ ബന്ധത്തിന്റെ ആഴം, അതിന്റെ വ്യാപ്തി എത്രമാത്രം ശക്തമാണ് എന്ന് വ്യക്തമാക്കുവാൻ തക്കവണ്ണം യേശുതമ്പുരാൻ ആ ഒരു ഉദാഹരണം എടുക്കുകയാണ്, മുന്തിരിത്തണ്ടിന്റെ ഉദാഹരണം. ഈ അധ്യായം തുടങ്ങുന്നത് യേശുതമ്പുരാന്റെ ഒരു പ്രസ്താവനയോടുകൂടിയാണ്. ഞാനാകുന്നു എന്നൊരു പ്രസ്താവന. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഒന്നാമത്തെ വാക്യത്തിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. കർത്താവിന്റെ ഒരു അവകാശവാദമാണ് ഞാനാകുന്നു, ഐ ആം, ഞാനാകുന്നു എന്ന അവകാശവാദം. ഇതുപോലുള്ള മറ്റു പല അനേകം അവകാശവാദങ്ങളും നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഒന്ന് ശ്രമിച്ചാൽ കിട്ടും. നാം ഓർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ചില അവകാശവാദങ്ങൾ കർത്താവിന്റെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:35 ഞാൻ ജീവന്റെ അപ്പമറങ്ങുന്നു. 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 10:9 ഞാൻ വാതിലാകുന്നു. 10:11 ഞാൻ നല്ല ഇടയനാകുന്നു. 11:25 ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. 14:6 വഴിയും സത്യവും ജീവനുമാകുന്നു. ഏറ്റവും അവസാനം ഈ അധ്യായത്തിന്റെ 15:1 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഈ പ്രസ്താവനകൾ, ഈ അവകാശവാദങ്ങൾ 7 നാം ഇവിടെ ഓർക്കുമ്പോൾ ഇത് മറ്റു സുവിശേഷങ്ങൾക്കൊന്നും കാണുന്നില്ല. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മാത്രമായ ഒരു പ്രത്യേകതയാണ് ഈ 7 അവകാശവാദങ്ങൾ ഇതിനകത്ത് നാം വായിക്കുന്നത്. ഈ പ്രസ്താവനകളിൽ 7 അവസാനത്തെ പ്രസ്താവനയോടുകൂടിയാണ് ഈ ചിന്തയിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവ് വളരെ ആഴമായ, ശക്തമായ, ഭേദ്യമായ ഒരു ബന്ധം, ആ ബന്ധത്തിന്റെ മർമ്മം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. മുന്തിരിവള്ളി അതിന്റെ തായ്തടിയിൽ എങ്ങനെ പറ്റി പിടിച്ച് ചേർന്ന് കിടക്കുന്നുവോ ആ അവസ്ഥയിൽ വളരുന്ന ഒരു മുന്തിരിത്തണ്ട്. തായ്തടിയെ കൂടാതെ മുന്തിരിത്തണ്ടിന് നിലനിൽപ്പില്ല. സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ ദൈവവുമായുള്ള ബന്ധമില്ലാതെ ഈ ജീവിതത്തിൽ നിലനിൽപ്പില്ല എന്ന്, അസ്തിത്വമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പരിചിതമായ കൃഷികളാണ് കുരുമുളകും വെറ്റിലത്തണ്ടും ഒക്കെ. ഇതൊക്കെ പടർന്നു പിടിച്ചു കയറണമെങ്കിൽ ഒരു തായ്തടി അവിടെ ആവശ്യമാണ്. അങ്ങനെ വളരുന്ന തണ്ടുകൾ അങ്ങനെ വളർന്നു വളർന്നു കയറുമ്പോൾ ഈ തായ്തടിയിൽ നിന്നും ഒരു ചതവ് നിൽക്കാതെ ആ മുന്തിരിയുടെ അല്ലെങ്കിൽ ആ വെറ്റിലയുടെ അല്ലെങ്കിൽ ആ കുരുമുളകിന്റെ തണ്ടുകളെ ചെതുവ് നിൽക്കാതെ അതിൽ നിന്ന് വിളക്കി മാറ്റിയിട്ട് വീണ്ടും അതിലേക്ക് വെച്ചാൽ അത് അവിടെ ഇരിക്കുകയില്ല. അത്രമാത്രം വളരെ ഡീപ്പിലി റൂട്ടഡ് ആയിരിക്കുന്ന ശക്തമായ ആഴമായ ബന്ധം മുന്തിരിത്തണ്ടിന് അതിന്റെ തായ്തടിയുള്ള ബന്ധം. ആ ബന്ധം വളരെ ആഴമുള്ളതാണ്. ഈ ബന്ധം കർത്താവ് സ്ഥാപിച്ച ഒരു രംഗമുണ്ട്. യേശുതമ്പുരാൻ സ്ഥാപിച്ച ഒരു രംഗം വിശുദ്ധ മർക്കോസിന്റെ മാളിക മുറിയിൽ തന്റെ ശിഷ്യന്മാരുമായിട്ട് ചേർന്നിരിക്കുന്ന രംഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:26 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14:22 വാക്യത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22:19 അവിടെ നാം കാണുന്നത് യേശുദമ്പുരാൻ ഈ ബന്ധം എത്രമാത്രം ആഴമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോളം അവിടെ സ്ഥാപിക്കുന്നുണ്ട്. യേശു അപ്പമെടുത്ത് സ്വന്തം കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു. അവരോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പി, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുന്ന എന്റെ ശരീരം. ഇറ്റ് ഇസ് മൈ ബോഡി. വളരെ അസന്നിഗ്ധമായിട്ടാ പറയുന്നത്, ഇറ്റ് ഇസ് മൈ ബോഡി എന്ന കൺസെപ്റ്റ്. എന്റെ ശരീരം, നോട്ട് ലൈക്ക് മൈ ബോഡി, അല്ല മൈ ബോഡി. ആ ശരീരം മുറിച്ച് നൽകിക്കൊണ്ട് അവരോട് ഇത് പറയുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പി. ഇത് വാങ്ങി ഭക്ഷിക്കുന്നവൻ ആരെ ഭക്ഷിക്കുന്നുവോ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധത്തിലേക്ക് വരികയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നെ ഭക്ഷിക്കുന്നു. സ്വന്തം കൈകളിൽ സ്വന്തം ശരീരത്തെ എടുത്ത് മുറിച്ച് വാഴ്ത്തി നുറുക്കി കൊടുത്തിട്ട് പറയുന്നു, ഇത് വാങ്ങി ഭക്ഷിപ്പി എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന അനുഭവം, എന്നെ ഭക്ഷിക്കുന്നവൻ, ഞാനും അവൻ തമ്മിലുള്ള ബന്ധം, അത് ഇറ്റ് ഇസ് ടോട്ടലി ടോട്ടലി പേഴ്സണൽ. അത് വളരെ വളരെ വ്യക്തമാണ്, വ്യക്തിപരമായ ഒരു ബന്ധമാണ് ആ ബന്ധം. ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവൻ ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവം, ഇറ്റ് ഇസ് അബ്സൊല്യൂട്ട്ലി എ പേഴ്സണൽ റിലേഷൻ. ദൈനംദിന ജീവിതത്തിൽ ഓരോ കുർബാനയിലും വിശുദ്ധ കുർബാനയിലും നാം ഭാഗമാകുമ്പോൾ, കുർബാനയിൽ നാം അനുഭവിക്കുമ്പോൾ, കർത്താവിന്റെ ശരീരവും രക്തവും അനുഭവിക്കുമ്പോൾ, ക്രിസ്തുവിനോടുള്ള ആഴമായ ബന്ധത്തിൽ നമ്മുടെ ജീവിതം നിലനിൽക്കുക, അവിടെയാണ് വ്യക്തിപരമായ ബന്ധം. ഇറ്റ് ഇസ് പേഴ്സണൽ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഇൻവിസിബിൾ, അദൃശ്യമായ ഒരു ആഴമായ ബന്ധം. ആ ബന്ധത്തിൽ ദൈവത്തെ കൂടാതെ ഒന്നുമില്ല, അതാണ് ആ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കാളിയാകുമ്പോൾ ആ ബന്ധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കർത്താവ് മർക്കോസിന്റെ മാളിക മുറിയിൽ ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നൽകുന്നത്. ഇവിടെ ഒരു ആഴമായ ബന്ധം. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുർബാനയിൽ സംബന്ധിക്കുന്നവരുടെയും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരുടെയും ഒക്കെ എണ്ണം വളരെ വളരെ പെരുകിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ വളരെ ചുരുക്കം പേര് മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിച്ചിരുന്നുള്ളൂ. ഞായറാഴ്ചകളിൽ പിതാക്കന്മാർ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്, 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്ന്. അതിനകത്ത് ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട്, അതിലൊക്കെ ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇന്ന് കുർബാന അനുഭവിക്കുന്ന ഒരു എണ്ണം പെരുകി വരുന്നു. യാതൊരു ഒരുക്കവും കൂടാതെ അനേകം ആളുകൾ ഇത് അനുഭവിക്കുന്നതുകൊണ്ട് ദൈവവുമായുള്ള ബന്ധം ദൈനംദിന ജീവിതത്തിൽ വഷളാകുന്നു. യാതൊരു ഒരുക്കവും കൂടാതെ ഈ കുർബാന വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിലൂടെ ദൈവവുമായുള്ള ബന്ധം വഷളാകുന്നതുപോലെ സാമൂഹ്യ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ വിള്ളലുകൾ വീഴുന്നു. അതുകൊണ്ട് ഒരുക്കത്തോടെ ഇത് ഭക്ഷിച്ച് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് കഴിയും. വളരെ ആഴമായൊരു ബന്ധമാണ് അവിടെ കർത്താവ് സ്ഥാപിച്ചത്. അതുപോലെ ആ ബന്ധത്തിന്റെ ആഴം വളരെ വ്യക്തമാകുന്ന ഒരു സന്ദേശം പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്നുണ്ട്. ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കാവുന്ന എഫേസ് ലേഖനത്തിന്റെ 5:32 ഇറ്റ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്ററി, ഇതൊരു വലിയ രഹസ്യമാണ്, ഒരു വലിയ രഹസ്യം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. ഇതൊരു വലിയ രഹസ്യമാണ്. ഈ വേദഭാഗം വായിക്കുന്ന അവസരം നമുക്ക് ഏറ്റവും പരിചിതമാണ്. പക്ഷെ എത്ര പേർ അതിനകത്ത് ഉൾച്ചേർന്ന് നിൽക്കുന്നു, അതിന്റെ ഗൗരവത്തോട് നിൽക്കുന്നു. കാരണം ആ രംഗം എന്ന് പറയുന്ന ഒരു കുദാശിയുടെ ഭാഗമാണ്, സന്തോഷം നിറഞ്ഞൊരു കുദാശിയുടെ ഭാഗം. ആ അവസരത്തിൽ മണവാളിനെയും മണവാട്ടിയും ഒക്കെ വെല്ലുന്ന രീതിയിൽ ഉടുത്ത് ഒരുങ്ങി നിൽക്കുന്ന നമുക്ക് ഈ വേദഭാഗം ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കുന്നു. മാത്രമല്ല, ഈ കുദാശിയിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർത്ത വിവാഹ കൂദാശിയുടെ പുതുക്കത്തിന്റെ അവസരം കൂടിയാണ് ഓരോ വിവാഹ കൂദാശിയിലും ഓരോ വിവാഹത്തിലും നമ്മൾ സമ്മതി. അപ്പോൾ അവിടെ വായിക്കുന്ന ഒരു ലേഖനമാണ് ഈ എഫേസ്യ ലേഖനം 5:21 മുതലുള്ള ഭാഗം. ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്ററി, കാരണം അവിടെ കൂട്ടിച്ചേർക്കുന്ന മണവാളനെയും മണവാട്ടിയും കുടുംബ ജീവിതത്തിന്റെ നായകനും നായികയുമായിട്ട് അവരെ കൂട്ടിച്ചേർക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രമാത്രം ശക്തമാണ് എന്ന കാര്യം പൗലോസ് വെളിപ്പെടുത്തുക. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം, ക്രിസ്തുവിനെ കൂടാതെ സഭയില്ല, സഭയെ കൂടാതെ ക്രിസ്തുവില്ല. ക്രിസ്തു ശരീരത്തിന്റെ ശിരസ്, സഭ ക്രിസ്തുവിന്റെ ശരീരം. ഒരു ശരീരവും ഒരു ശിരസും, ശിരസിനെ കൂടാതെ ശരീരമില്ല, ശരീരത്തെ കൂടാതെ ശിരസില്ല. ക്രിസ്തുവിനെ കൂടാതെ സഭയില്ല, സഭയെ കൂടാതെ ക്രിസ്തുവില്ല. മണവാളിനെ ജീവിത പങ്കാളിയെ കൂടാതെ ഒരു ജീവിതമില്ല, ഭാര്യയെ കൂടാതെ ഭർത്താവില്ല, ഭർത്താവിനെ കൂടാതെ ഭാര്യ. അങ്ങനെ ആഴമായ ഒരു ശക്തി ബന്ധം അവിടെ പൗലോസ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കൊടുക്കുക. അന്ന് ആ ബന്ധങ്ങൾക്കൊക്കെ വിള്ളലുകൾ വേണം. ശരീരം വെട്ടിമാറ്റിയിട്ട് അല്ലെങ്കിൽ ശിരസ് വെട്ടിമാറ്റിയിട്ട് ശരീരത്തിൽ നിലനിൽപ്പില്ല. അവിടെ ഒരു ആഴമായ ബന്ധമുണ്ട്, അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെ. ക്രിസ്തു സഭയിൽ മണവാളനും മണവാട്ടി അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം, ആ ഒരു ആഴമായ ബന്ധത്തിലേക്കാണ് ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറ്റ് ഇസ് ഇൻസെപ്പറബിൾ, ആഴമായ ഒരു ബന്ധം. ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെ വിച്ഛേദിക്കുവാൻ കഴിയാത്ത ഒരു ബന്ധം. രണ്ട് ബന്ധങ്ങളാണ്, ഇറ്റ് ഇസ് സ്പെഷ്യൽ, അതുപോലെ ഇറ്റ് ഇസ് ഇൻവിസിബിൾ. എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും ക്രിസ്തുവിൽ വസിക്കുവാനായിട്ട്, ഒരു ചെറിയ ആഹ്വാനമാണ്, വളരെ വളരെ ശ്രദ്ധേയമായ ആഹ്വാനം, ശിഷ്യന്മാർക്ക് മാത്രമായിട്ട് നൽകുന്ന ആഹ്വാനം. നിങ്ങൾ എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് വസിക്കുവാൻ കഴിയും. തിരക്ക് പിടിച്ച ജീവിതം, അമേരിക്കയെ കുറിച്ച് കേട്ടിട്ടുള്ളായിരുന്നു, ഇപ്പോൾ കാണാൻ കഴിഞ്ഞപ്പോൾ ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അമേരിക്കയുടെ ജീവിതം കാണുന്നതിന് മുമ്പ് കേട്ടതെല്ലാം ശരിയാണ് എന്നുള്ള യാഥാർത്ഥ്യം. വളരെ തിരക്കേറിയ ഒരു ജീവിത ശൈലി, ഒരു സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ അകപ്പെട്ട് കിടക്കുന്നത് പോലെ, ഒരു മെഷീൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പോലെ, കൃത്യം കൃത്യമായിട്ട് ഓരോ നിമിഷത്തിനും അതിന്റെ ഗൗരവം നൽകി നയിക്കുന്ന ഒരു ജീവിത ശൈലി. ആ തിരക്കുകൾക്കിടയിൽ ഈ ആഹ്വാനം ക്രിസ്തു വിശ്വസിപ്പി, ആ ബന്ധപ്പാടുകൾക്കിടയിൽ ഈ ഒരു ആഹ്വാനം നിങ്ങൾ എന്നിൽ വസിപ്പി, അതാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. അതെങ്ങനെ സാധിക്കുമെന്നുള്ള നമ്മുടെ കൂട്ടായ ചിന്തയ്ക്ക് ഈ വേദഭാഗം എടുക്കുമ്പോൾ, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കൃത്യങ്ങളിൽ നാം ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെ ക്രിസ്തുവിൽ വസിക്കുവാൻ കഴിയും എന്നുള്ളത്. നിരന്തരമായ ഒരു ബന്ധം നമുക്ക് ഏവർക്കും മാതൃകയാക്കാവുന്ന ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമായിരുന്നു ഭാഗ്യസ്മരണാർഹനായ വൈദപ്ര റമ്പാഷൻ, മാത്യൂസ് റമ്പാഷൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അദ്ദേഹം അരുമനാഥനുമായിട്ടുള്ള ബന്ധത്തിൽ രാവും പകലുമില്ലാതെ, തന്റെ ഉത്തരവാദിത്വങ്ങളൊന്നും ഒഴിയാതെ, രാവും പകലുമില്ലാതെ ദൈവവുമായുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റേത് മാത്രമായ പല നിമിഷ പ്രാർത്ഥനകളും ഇന്ന് നമുക്ക് വായിക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ സഹായകരമായിരിക്കുന്ന ഗൈഡ് ലൈൻ പോലുള്ള നിമിഷ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ധാരാളം ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബ്രദർ ലോറൻസ്. ഒരുപക്ഷെ ഇന്ന് സെയിന്റ് ലോറൻസ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. ഈ ലോറൻസ് യൗവനത്തിൽ ഒരു ജോലിക്ക് വേണ്ടി പല വാതിലുകളും മുട്ടി അവസാനം അദ്ദേഹം ചെന്നു എത്തുന്നത് ഒരു ആശ്രമത്തിന്റെ വാതിക്കലാണ്. ആശ്രമത്തിന്റെ വാതിക്കൽ മുട്ടി ഒരു ജോലിക്ക് വേണ്ടി അവർ ആവശ്യപ്പെട്ടപ്പോൾ ആശ്രമവാസികൾ അദ്ദേഹത്തിന് നൽകിയ ജോലി കുശിനി അടുക്കളയിൽ ജോലി ചെയ്യുന്നതാണ്, അടുക്കള പണി. ഈ അടുക്കളയിൽ ലോറൻസ് തന്റെ ഉത്തരവാദിത്വങ്ങൾ ഓരോന്നും നിർവഹിക്കുമ്പോൾ ആശ്രമവാസികൾ കൃത്യമായിട്ട് ഓരോ യാമങ്ങളിലും ചാപ്പലിനകത്തിരുന്നു കൊണ്ട് അവരുടെ നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, കാനോനിക നമസ്കാരങ്ങൾ നിർവഹിക്കാം. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഈ ചാപ്പലിൽ പോയി അവരോട് ചേർന്ന് നമസ്കരിക്കുവാൻ കഴിയാത്ത ഒരു പ്രയാസം ഉള്ളിലുണ്ട്. തന്റെ അടുക്കളയിലെ ആ പണികൾ, പാത്രമെടുക്കുക, കഴുകുക, ഭക്ഷണം വിളമ്പുക, ഇതൊക്കെ ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ചാപ്പലിൽ പോയി നമസ്കരിക്കുവാൻ ഒന്നും കഴിയാത്തത് കൊണ്ട് അദ്ദേഹം അതിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അടുക്കളയിൽ ആ പാത്രങ്ങൾ കഴുകുമ്പോൾ ആ വെള്ളമൊഴിച്ച് ഓരോ പാത്രങ്ങളും ഭംഗിയായിട്ട് കഴുകി വെടിപ്പാക്കുമ്പോൾ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രാർത്ഥന വന്നിട്ടുണ്ട്. കർത്താവ്, ഈ പാത്രങ്ങൾ ഓരോന്നും കഴുകി വെടിപ്പാക്കുന്നത് പോലെ എന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ, കഴുകി വെടിപ്പാക്കണമേ, എന്റെ ജീവിതത്തെ നീ കഴുകി വെടിപ്പാക്കണമേ, എന്റെ ചിന്തകളെ നീ കഴുകി വെടിപ്പാക്കണമേ എന്നും കാനോനികമായ എഴുതപ്പെട്ട ലിഖിതങ്ങളായ ഒരു നമസ്കാരവുമല്ല, ഒരു പ്രാർത്ഥനയുമല്ല, തന്റെ ജീവിതത്തിന്റെ ദൗത്യങ്ങൾക്കിടയിൽ, കൃത്യങ്ങൾക്കിടയിൽ, ഉത്തരവാദിത്വങ്ങൾക്കിടയിൽ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വന്ന ആ പ്രാർത്ഥന, അത് ദൈവവുമായുള്ള ശക്തമായ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്ന നിമിഷങ്ങളാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവവുമായുള്ള വ്യക്തി ബന്ധങ്ങളിൽ നിരന്തരം വസിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള നിമിഷ പ്രാർത്ഥനകളിലൂടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു അൺസീസി റിലേഷൻ, ഇടമുറിയാതെയുള്ള ബന്ധം, തിരക്കിനിടയിലും ബന്ധപ്പാടുകൾക്കിടയിലും ജോലികൾക്കിടയിലും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുവാനൊക്കെ നമുക്ക് കഴിയും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ തിരക്കിനിടയിൽ ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ള ആ ചിന്ത ഇവിടെ ഉൾക്കൊള്ളുമ്പോൾ വ്യക്തിപരമായി ദൈവവുമായുള്ള ഒരു ബന്ധം, ആഴമായ ബന്ധം, ക്രിസ്താവിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ ക്രിസ്തുവിനോട് ബന്ധത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചുമതലകളെ ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോഴും ഹൃദയം ദൈവത്തോട് ചേർത്ത് ബന്ധിക്കുന്ന രഹസ്യ പ്രാർത്ഥനകൾ, നിമിഷ പ്രാർത്ഥന, കർത്താവ് ഭാവിയായ ഭരണ തോന്നണമേ എന്നുള്ള ആ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയും. ഈ അവസരത്തിന് പ്രത്യേകം നന്ദി, സ്നേഹം പ്രത്യേകിച്ച് അഭിവന്ദനമേനോടും മഞ്ജരായ വൈദികരോടും ഒക്കെയുള്ള സ്നേഹ ആദരവുകൾ, കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കം ദൈവം അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ആധാരമായി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ നടത്തിയ അനുഗ്രഹീതമായ ചാനത്തിനായിട്ട് അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കും. കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ ഈ വേദഭാഗം, ഈ സുവിശേഷത്തിന്റെ 5-ാം വാക്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഈ ഭാഗത്തിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഫലം കായ്ക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളാണ് കഴിഞ്ഞ ആഴ്ചയിലും ബഹുമാനപ്പെട്ട വിജയശേഷൻ ചാന നയിച്ചപ്പോൾ പ്രത്യേകമായിട്ട്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുമെന്ന 5-ാം വാക്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ശ്രദ്ധിച്ചത്. അതിനോട് ചേർന്ന് ആ ചിന്തകളെ കൂടുതൽ കരുത്ത് നൽകുവാൻ തക്കവണ്ണം അതിന് തൊട്ട് മുമ്പിലുള്ള ഈ വാക്യം, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. അതൊരു സാധാരണ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ ശൈലികളിൽ ദൈവകൃപയെ പറ്റി, മനുഷ്യന്റെ ബലഹീനതകളിൽ തെളിയുന്ന ദൈവകൃപയെ പറ്റി, കരുതലിനെ പറ്റിയൊക്കെയാണ് കൂടുതൽ പഠിപ്പിക്കുന്നതെങ്കിലും ഇവിടെ ഒരു കണ്ടീഷണൽ ലോയായത് ഈ ബാക്കിയുള്ള എല്ലാ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും ബലഹീനതകളെയും ഒക്കെ ദൈവം സഹിക്കുകയും ദൈവകൃപ നമ്മൾക്ക് നൽകുകയും ചെയ്യുന്ന കാര്യം വേദപുസ്തകത്തിൽ ക്രിസ്തു വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കണ്ടീഷണൽ ആണ്. ഇവിടെ ഇതൊക്കെ ഞാൻ നിങ്ങളിൽ വസിക്കണമെങ്കിൽ, ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ഉണ്ട് ഇവിടെ. എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. അതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. അങ്ങനെ ഒരു കണ്ടീഷണൽ ക്ലോസ് ഉള്ള 10 നിയമത്തിൽ ഒരു നിയമമുണ്ട്. ഏതാണെന്നറിയാം? 10 കൽപ്പന അറിയാമല്ലോ. 10 കൽപ്പന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 10 കൽപ്പനയില്ലേ? 10 കൽപ്പനയിലെ എല്ലാ കൽപ്പനകളും ഇങ്ങനെ കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇങ്ങനെ അല്ലേ കമാൻഡാണ്. പക്ഷെ ഒരു കണ്ടീഷണൽ ഉണ്ട്. ഏതാ?
നിങ്ങളുടെ ദൈവമായ,
നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ എന്താ വേണം? നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വസിപ്പി നിങ്ങളുടെ മാതാപിതാക്കളിൽ വസിപ്പിന്ന അല്ലേ, നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ യു ബി വിത്ത് യുവർ പേരൻസ് ടു. അതൊരു കണ്ടീഷണൽ ക്ലോസാണ്, മോശ നൽകുന്ന ഒരു നിയമത്തില് ഒരു നിയമം. ബാക്കി നിയമങ്ങളൊന്നും തന്നെ പത്ത് കൽപ്പനകളിലെ ബാക്കി ഒമ്പത് നിയമവും കമാൻഡ ഇന്നതായിരിക്കണം, നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. യേശു ക്രിസ്തു പുതിയ നിയമത്തിലും പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ നിയമവും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണമെന്നാ. ബട്ട് ഹിയർ ഇൻ ജോൺ ചാപ്റ്റർ 15 വി ഹാവ് എ കണ്ടീഷണൽ ലോ, എ കണ്ടീഷണൽ ക്ലോസ്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ഞാൻ നിങ്ങളിൽ വസിക്കുമ്പോൾ തുടക്കം അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിപ്പീൻ, എന്നാൽ നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസോടുകൂടിയിരിക്കും. നിങ്ങൾ പഴയ നിയമത്തിലെ ഒരു കണ്ടീഷനല്ലോ അതാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അങ്ങനെ നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുമ്പോൾ പിന്നെയാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച കണ്ട വാക്യം എന്തുവാ, വളരെ 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 ഫലം കായ്ക്കും, വളരെ ഫലം കായ്ക്കും. അങ്ങനെ വരുമ്പോഴാണ് അപ്പൊ ഈ മനുഷ്യന് സ്വയം ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളത്. അവനെപ്പോഴും മാതാപിതാക്കളും സമൂഹവും ക്രിസ്തുവും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു 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 സത്തയാണ് അത്. അങ്ങനെ എങ്കിൽ മാത്രമേ അവന് ഈ ഭൂമിയിലെ ജീവിതം ദീർഘായുസോടെ ഉണ്ടാകുകയുള്ളൂ, അവൻ ഫലം കായ്ക്കുകയുള്ളൂ. അങ്ങനെ ഒരു ജീവിതത്തിന് മാത്രമേ സ്വയം അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ അമേരിക്കയിലെ ജീവിതത്തെ പറ്റി, അച്ഛൻ അമേരിക്ക വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി ഇവിടെ ഈ സ്വതന്ത്രമായി നിൽക്കാൻ ചെറുപ്പം മുതലേ അതാ പഠിപ്പിക്കുന്നതല്ലേ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയാ ഫ്രീഡം, സ്വാതന്ത്ര്യത്തെ പറ്റിയും അവന്റെ സ്വതന്ത്രമായ എക്സിസ്റ്റൻസിനെ പറ്റിയും ഒക്കെയാണ് അമേരിക്ക നമ്മളെ പഠിപ്പിക്കുന്നെങ്കിലും പക്ഷേ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്, ആ സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരിയായി ദൈവത്തിൽ വസിക്കുകയും നമ്മുടെ കുടുംബ ബന്ധത്തിനുള്ളിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ മഹത്വത്തെ പറ്റി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിൽ വസിപ്പീൻ, അപ്പോൾ ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ അധിക ഫലം കായ്ക്കും. നമ്മൾ നമ്മുടെ താല്പര്യം എന്താണെന്നറിയാമോ, നമുക്ക് ലോകത്തിൽ വസിക്കുന്നതാണ് ഇഷ്ടം, എന്നാൽ കർത്താവ് നമ്മളിൽ വസിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ട് അല്ലേ. നമ്മൾ അങ്ങോട്ട് വസിക്കാനായിട്ട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നിൽ വസിപ്പിക്കുന്നുള്ളതിനെ പറ്റി നമ്മൾ വലിയ ചിന്തിക്കുന്നൊന്നുമില്ല അല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ അച്ഛൻ പറഞ്ഞില്ലേ കുർബാന അനുഭവിക്കാൻ വരുന്നതിന്റെ പ്രശ്നം എന്താ, നമ്മൾ ലോകത്തിൽ തന്നെ വസിച്ചിട്ടാ ചെല്ലുന്നത്, ലോകത്തിൽ തന്നെ വസിച്ചിട്ട് കർത്താവിൽ വസിക്കും, കർത്താവ് നമ്മളിൽ വസിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോവുക. നമ്മൾ ലോകത്തിൽ തന്നെ വസിച്ചിട്ട് കർത്താവ് നമ്മളിൽ വസിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ഒരു അമിത വിശ്വാസത്തിൽ നമ്മൾ പോയി ഇതെല്ലാം ചെയ്തു കൂട്ടുക. പക്ഷേ വളരെ വ്യക്തമായിട്ട് കർത്താവ് നിങ്ങൾ എന്നിൽ വസിക്കണം. അപ്പൊ നമ്മുടെ അച്ഛൻ പറഞ്ഞല്ലേ ഈ ലോറൻസിന്റെ കഥ പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലേ, ഒരു ലോറൻസിന്റെ കഥ പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലേ, എനിക്കൊരു കഥയുണ്ട്. സമയം
ട്വന്റി ത്രീ
ഓക്കെ. ഞാന് നാഗ്പൂരിലായിരുന്നപ്പോഴേ ഞങ്ങളുടെ സെമിനാരിയുടെ ബാങ്ക് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്ക്, അവിടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, സീനിയർ മാനേജർ സുബ്രഹ്മണ്യം, പാലക്കാടുകാരനാണ്. സെമിനാരിയുടെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ, ഹൈക്കോർട്ടിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് ബാങ്കിൽ നിന്ന് ചില ഡോക്യുമെന്റ്സ് ഒക്കെ വേണമായിരുന്നു. അപ്പൊ അത് വലിയ കുറേ ഡോക്യുമെന്റാണ്, അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ തയ്യാറാക്കി ബാങ്കിൽ കൊണ്ടുപോയി, ബാങ്കിന്റെ ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം, അത് അതിന്റെ കൂടെ വേണം. ഞാൻ ഇതെല്ലാം കൂടെ ഈ മാനേജറുടെ കൈ കൊടുത്തു, സുബ്രഹ്മണ്യത്തിന്റെ കൈ കൊടുത്തു. അപ്പൊ സുബ്രഹ്മണ്യം അതെല്ലാം അവരോട് കൂടിയിരുന്ന പുള്ളിയുടെ ലീഗൽ അഡ്വൈസറെല്ലാം കൂടിയിരുന്ന് ചെയ്യുക. പക്ഷെ എനിക്ക് 2 മണിക്കുള്ളത്തെ കേരള എക്സ്പ്രസിന് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ടു കൊടുത്ത് ഞാൻ കോർട്ടിൽ കൊണ്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാനേ. പക്ഷെ എനിക്ക് താമസിക്കുന്നു. പക്ഷെ ഇതെല്ലാം സത്യസന്ധമായിട്ടും ലീഗലി ഉള്ള ലീഗൽ ഡോക്യുമെന്റ് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന. അപ്പൊ അതിനോട് ബാങ്ക് മാനേജർ അത്രയും ഇത്രയും പഠിക്കണമെന്ന് എനിക്ക് അന്നേരം ഇത്രയും ഇതായിട്ട് ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ വന്നില്ല, കാര്യം അത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റാ അത്. അപ്പൊ ഞാൻ ഇതെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് 2 മണിക്കുള്ള കേരള എക്സ്പ്രസിന് പോകേണ്ടതാണ്, അതുകൊണ്ട് പെട്ടെന്ന് വേണം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അച്ഛൻ പോകുന്നത് അന്ന് ഞാൻ അച്ഛനാ, അച്ഛൻ പോകുന്നത് ഏതോ പള്ളി പ്രാർത്ഥിക്കാനാണല്ലോ പോകുന്നത്. പക്ഷെ ഇത് എന്റെ പ്രാർത്ഥന ഇതാ, ഞാൻ ഇത് ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് എന്റെ പ്രാർത്ഥന. സത്യത്തിൽ അത് കറക്റ്റ് അല്ലേ? ദൈവത്തിൽ വസിക്കുന്ന, ദൈവം വസിക്കുന്ന ഒരാൾ, ദൈവത്തിൽ വസിക്കുന്ന ഒരാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അത് പ്രാർത്ഥനയാ, അത് സത്യസന്ധമായിട്ടും നീതിയായിട്ടും ചെയ്യുന്ന, സത്യസന്ധമായിട്ടും നീതിയായിട്ടും ചെയ്യുന്ന എല്ലാ കാര്യവും സത്യം അതൊരു പ്രാർത്ഥനയാണ്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് പ്രയർ. സത്യമായിട്ടും നീതിയായിട്ടും ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അതൊരു പ്രാർത്ഥനയാണ്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് പ്രയർ. ഇത് സത്യമായിട്ടും നീതിയായിട്ടും ഞാൻ ഇത് മുഴുവൻ കറക്റ്റ് ആയിട്ട് പഠിച്ച്, ഇത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷേ അത് മുഴുവൻ പഠിച്ച് ഒപ്പിടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചുമതലയാണ്. ഞാനത് അത് ചെയ്യുമ്പോൾ അത് സത്യമായിട്ടും നീതിയായിട്ടും, അതാണ് എന്റെ പ്രാർത്ഥന. അച്ഛന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് പള്ളി പോയി ചെന്ന് അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് അച്ഛന്റെ പ്രാർത്ഥന. അത് സത്യം സമയത്തിന് ഭംഗിയായിട്ട് നിഷ്ഠയോടുകൂടി ചെയ്യുന്നത് അത് അച്ഛൻ, അതാണ് പ്രാർത്ഥനയെന്ന് അച്ഛൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ചെയ്യുന്നത് സത്യമായിട്ടും നീതിയായിട്ടും ഞാൻ ചെയ്യുന്ന അതാണ് എന്റെ പ്രാർത്ഥന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് പറയുമ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, അങ്ങനെ എന്നിൽ വസിക്കുകയും കർത്താവിൽ വസിക്കുകയും കർത്താവ് നമ്മിൽ വസിക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പ്രാർത്ഥനയായിട്ട് മാറും, എല്ലാ പ്രവൃത്തിയും പ്രാർത്ഥനയായിട്ട് മാറും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം സത്യത്തിൽ അത് മുഴുവൻ ഓരോ വാക്യങ്ങളും ഈ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഒരിക്കൽ കൂടി ഈ ചിന്ത നമുക്ക് അയവിറക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഇടയാക്കി തന്ന ഇടയായതിൽ സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ ശുശ്രൂഷകളെയും യാത്രകളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും.
സുവിശേഷ ഗീതത്തിലെ 233-ാമത്തെ പേജിലെ മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനം, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 234-ാമത്തെ പേജില് ദ്രവ്യാഗ്രഹവും മതിയെന്ന ആ ഒരു സ്റ്റാൻസ് മുതൽ ദൈവസന്നിധിയിൽ ധ്യാനിക്കുക.
കർത്താവേ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയു മാറ്റു സദാ, അക്രമമോ കേവറുക്കുന്ന ബ്രഹ്മല ചിത്തം നൽകണമേ. കർത്താവേ ഉന്നത ഭാവം തന്നെ താനെ നടിക്കാത്ത നികളമാശേഷമകറ്റുന്ന ബ്രഹ്മല ചിത്തം നൽകണമേ. ഉന്നത സിംഹാസനമല്ല നിസാരമാതെന്നോർക്കുന്ന അധികാര ഭമമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേ. കർത്താവേ ദുർമത്സരമിങ് ീടാത്തതുപെപ്പോഴും തിന്മയിൽ ചങ്ക കലർന്നതുമാർമല ചിത്തം നൽകണമേ. അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടത്തെ, സൽക്കർമ്മങ്ങൾക്കായ വകൾ നീട്ടപ്പെടുമാറാകട്ടെ. എൻ കാലുകൾ ദുർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ, സന്മാർഗത്തിൽ കൂടി സദാ ഞാനടിയോ നീ നടക്കണമേ. അനുതാപത്തോടു കൂടി മഹാ മുറ വിളി നെടുവീർ പുകളാലേ പൊന്നിനു തുല്യം വാടും നാം
പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയപ്പെട്ട സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
പ്രാർത്ഥനയ്ക്കായി പേര് നൽകിയവരുടെ പേരുകൾ വായിക്കുന്നു. തോമസ് ഫിലിപ്പ്, റോബിൻ, രാജൻ, കുഞ്ഞുമോൾ, റോബി, പാപ്പച്ചൻ എന്നിവരെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം.
രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവ സന്നിധിയിൽ ഒരുമിച്ച്
നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ ഫലവഴിപാടുകളും മോശയുടെയും അഹരോന്റെയും ആചാരത്തെ ശുശ്രൂഷയും സമൂഹത്തിന്റെ സമാധാന യാഗങ്ങളും കൈക്കൊണ്ടവനായ ദൈവമേ, ബലഹീനരും മൺമേരും പാവികളുമാകുന്ന ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ ശുശ്രൂഷകളെ അവിടുന്ന് കൈക്കൊള്ളണമേ. കർത്താവേ, ഞങ്ങളില്ലാതിരുന്നപ്പോൾ നിനക്ക് തിരുവുള്ളമായി ഞങ്ങളെ സൃഷ്ടിച്ചു. ഞങ്ങൾ ഉള്ളപ്പോൾ നിന്റെ കോപം ഞങ്ങളെ നശിപ്പിക്കരുതേ എന്ന് പരിശുദ്ധ പിതാക്കന്മാര് വേദനയോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ പേരുകൾ നൽകിയിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആയുസ്സും ഈ ആരോഗ്യവും ഈ സുഖവും ഈ സന്തോഷവും ഈ സമാധാനവും ഈ സമൃദ്ധിയും എല്ലാം ദൈവമേ നിന്റെ ദാനമാണ്. നീ നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഒന്നുമില്ല. നിന്റെ കരങ്ങൾ ഞങ്ങളിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ഞങ്ങളൊന്നുമില്ലാത്തൊരു ശൂന്യരായിത്തീരുന്നു. ദൈവമേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് ഓരോരുത്തരെയും ഈ പ്രാർത്ഥനയിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും തമ്പുരാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരണം അറ്റുപോകുന്ന വചനം ഒരിക്കലും കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകരുത് എന്ന് പരിശുദ്ധ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളായിരുന്നതെല്ലാം നിന്റെ കൃപയാണ്. നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമില്ലാത്ത ആയിത്തീരുന്നു. ശുഭകരമായി വഴി നടത്തുന്ന നിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ദേശങ്ങളിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടുത്തെ ഉള്ള കരങ്ങളിൽ അവരെ എടുത്ത് സംരക്ഷിച്ച് വഴി നടത്തണമേ. സമാധാനത്തോടെ സമാധാനപൂർണമായ സ്വസ്ഥതയുടെ ഭദ്രതയുടെ ഐക്യത്തിന്റെ ഐശ്വര്യത്തിന്റെ ശ്രേഷ്ഠമായ കുടുംബജീവിതങ്ങൾ നയിക്കുവാൻ ഓരോരുത്തർക്കും സംഗതിയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു. രോഗ അവസ്ഥയിലും വേദനയിലും ഞെരുക്കങ്ങളിലും ക്ലേശങ്ങളിലും പല പല ഭവനങ്ങളിലും ഒറ്റപ്പെട്ട അനുഭവങ്ങളിലും ഒക്കെയായി കഴിയുന്ന വാർദ്ധക്യത്തിലായിരിക്കുന്ന എവരെയും ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് കരുണയോടെ ദർശിക്കണമേ, അവിടുന്ന് കരുണയോടെ സ്പർശിക്കണമേ. ആവശ്യമായിരിക്കുന്ന സൗഖ്യവും സ്വസ്ഥതയും ബലവും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഹീനവും കുറവുള്ളതുമായിരിക്കുന്ന പ്രാർത്ഥന ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിലേക്ക് അടുത്തു വരുമ്പോൾ അവിടുന്ന് കേൾക്കണമേ, അംഗീകരിക്കണമേ. അത് ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെയും.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും വരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഞങ്ങൾ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും.
മാറാകണമേ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ നേർത്തു നൽകുന്ന അഭിനന്ദനത്തിനുമേലുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. അതോടൊപ്പം ധന്യമായ വാക്കുകളാൽ നമ്മൾ അനുഗ്രഹിക്കുന്നു. പറഞ്ഞ അലക്സാണ്ടറച്ചനോടുള്ള നന്ദി വീണ്ടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ സംബന്ധിച്ച എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സ്ഥിരമായി ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വീണ്ടുമുള്ള നന്ദി അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, അതുപോലെ തന്നെ വേദോസം വായിച്ച ജോളി, എല്ലാവരെയും വീണ്ടും ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.